ധൃതരാഷ്ട്ര മഹാരാജൻ ഗാന്ധാരിയോട് കൂടിയിട്ടും ദുര്യോധന പുത്രൻ ദുർജയനാൽ വഴികാട്ടപ്പെടുന്നവനായും അന്തപുര ജനങ്ങളുടെ അകമ്പടിയോടെയും ദുഃഖം മുറ്റിയ ഹൃദയത്തോടെ വേച്ചുവേച്ചു നടക്കുന്നവനായും ഇതാ ഇങ്ങോട്ട് തന്നെ വരുന്നു. വീര്യവാനും ബലവാനും നൂറു പുത്രന്മാർക്കായി കണ്ണുകളുടെ പ്രകാശം പകുത്തു നൽകിയവനുമായ ധൃതരാഷ്ട്ര രാജൻ ഇതാ ആത്മാഭിമാനം പ്രകടിപ്പിക്കുന്നവനായും സ്വർണത്തൂണുകൾ പോലെ ബലവത്തരങ്ങളായ ഭുജങ്ങൾ മന്ദമന്ദം ചലിപ്പിച്ചും ഇവിടേക്കു കടന്നു വരുന്നു. സ്വർഗ പരിരക്ഷയ്ക്ക് പോലും ഇവൻ ശക്തനാകുമല്ലോ എന്നു ശങ്കിച്ചിരുന്ന ദേവന്മാർ ഭാവി ശത്രുവിൻ്റെ കണ്ണു പൊട്ടിച്ച് നിശ്ചയമായും ഇവനെ അന്ധനാക്കി സൃഷ്ടിക്കുകയായിരുന്നു. മകൻ യുദ്ധത്തിൽ ചതിച്ചു വീഴ്ത്തപ്പെട്ടവനായിരിക്കുന്നു എന്നുകേട്ട് കണ്ണുനീർ വറ്റിയവയും ജന്മനാ അന്ധത ബാധിച്ചവയുമായ കണ്ണുകൾ ഇന്ന് കൂടുതൽ ഇരുട്ടു വ്യാപിച്ചവയായി പരിണമിച്ചിരിക്കുന്നു എന്ന് ധൃതരാഷ്ട്രർ ഖേദിക്കുന്നു. ഗാന്ധാരിയോട് ഭവതി ജീവനോടെ ഇരിക്കുന്നുവോ എന്ന ധൃതരാഷ്ട്രരുടെ ചോദ്യത്തിന് ഉത്തരമായി ഗാന്ധാരി ഭാഗ്യഹീനയായ ഞാൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു എന്ന് മറുപടി പറയുന്നു. ദുര്യോധനൻ തൻ്റെ പത്നിമാരുടെ വിലാപവും സങ്കടത്തോടെ വീക്ഷിക്കുന്നു. ഗത കൊണ്ടുള്ള അടിയേറ്റ വേദന ഇതേവരെയും ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇന്നെൻ്റെ അന്തപുര സ്ത്രീകൾ എല്ലാവർക്കും കാണത്തക്കവണ്ണം മുടിക്കെട്ടഴിച്ചിട്ടവരായി രണഭൂമിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നതു കണ്ടിട്ട് ഞാൻ വല്ലാതെ വേദനിക്കുന്നവനാകുന്നു എന്ന് ദുര്യോധനൻ പറയുന്നു. ദുര്യോധനൻ എന്നു പേരുള്ളവനും കുലാഭിമാനിയുമായ നമ്മുടെ മകനെ ഭവതിക്കു കാണാനാകുന്നുണ്ടോ എന്ന ധൃതരാഷ്ട്രരുടെ ചോദ്യത്തിന് ഗാന്ധാരി പറയുന്നു, ഞാൻ കാണുന്നില്ല. ധൃതരാഷ്ട്രൻ, കഷ്ടം, യഥാർത്ഥത്തിൽ ഇന്നാണ് ഞാൻ അന്ധനായി തീർന്നിരിക്കുന്നത്. പുത്രനെ കണ്ടെത്തേണ്ടതായ ഈ സന്ദർഭത്തിൽ എനിക്കതിനു കഴിയുന്നില്ലല്ലോ. ശത്രുക്കളുമായുണ്ടായ യുദ്ധത്തിൽ വീഴ്ത്തപ്പെട്ടവരും അഭിമാനത്താലും വീര്യത്താലും ശോഭിക്കുന്നവരും അതിധീരന്മാരുമായ നൂറു പുത്രന്മാർക്കു ജന്മം നൽകിയവനായിരുന്നിട്ടും മാനിയായ ധൃതരാഷ്ട്രൻ ഇവൻ പുത്രന്മാരാൽ ഭൂതലത്തിൽ അർപ്പിക്കപ്പെടുന്ന ഉദകക്രിയകൾ ഒരിക്കലും പോലും സ്വീകരിക്കുന്നതിനും അനുഭവിക്കുന്നതിനും അർഹനല്ലാതെ ഭവിച്ചിരിക്കുന്നുവല്ലോ എന്ന് ദുഃഖിക്കുന്നതായി കാണാം. ദുർജയൻ മഹാരാജാവിൻ്റെ ഭൂമിയിലിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ദുര്യോധനൻ ഈ അവസ്ഥയിൽ പുത്രസ്നേഹം ഹൃദയത്തെ കൂടുതൽ ദഹിപ്പിക്കുന്നതായി കാണുന്നു എന്ന് പറയുന്നു. ഞാൻ അച്ഛൻ്റെ മടിയിലിരിക്കട്ടെ. ദുര്യോധനൻ, ദുർജയ, അരുത്, ഹൃദയത്തിനേതൊരവസരത്തിലും പ്രീതി ജനിപ്പിച്ചിരുന്നവനും സ്വയം എൻ്റെ നേത്രങ്ങൾക്ക് ഉത്സവപ്രീതി ഉളവാക്കിയിരുന്നവനുമായ മകൻ, എൻ്റെ കാലത്തിൻ്റെ ഗതിമാറ്റത്താൽ തീ തുപ്പുന്ന ചന്ദ്രൻ എന്ന പോലെ സമീപം അണഞ്ഞിരിക്കുന്നുവല്ലോ എന്ന് ദുഃഖിച്ച് പറഞ്ഞുകൊണ്ട് മടിയിലിരിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്ഥാനം ഉപേക്ഷിച്ചിട്ട് പരിചിതമായ ഏതൊരു സ്ഥാനത്തു വേണമെങ്കിലും നീ ഇരുന്നു കൊള്ളുക. ഇതേവരെയും നീ അനുഭവിച്ചിരുന്ന ഇരിപ്പിടം ഇത് ഇന്നു മുതൽ നിനക്കു ലഭിക്കില്ല എന്നറിയുക എന്ന് അറിയിക്കുന്നു. മഹാരാജാവ് എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ നൂറ് സഹോദരന്മാരെ അനുഗമിക്കുന്നു എന്ന് ദുര്യോധനൻ ദുർജയന് മറുപടി നൽകുന്നു. അച്ഛാ, എന്നെയും അവിടേക്ക് കൊണ്ടുപോകൂ എന്നു പറയുന്ന മകനോട്, മകനെ, മൃഗോദരൻ്റെ അടുക്കലേക്ക് ചൊല്ലു, എന്നിട്ട് ഇക്കാര്യം നീ അവനോടു പറയൂ എന്ന് ആജ്ഞാപിക്കുന്നു. എന്താണ് രാജാവിൻ്റെ സന്ദേശം? ഇത് ദുര്യോധനൻ എന്താണ് മകനോട് പറയുന്നത് എന്നു കേൾക്കാൻ ധൃതരാഷ്ട്രരും ഗാന്ധാരിയും ആകാംക്ഷാകുലരായി നിൽക്കുന്നു. ഇവിടെ ദുര്യോധനൻ പറയുന്നത്, നീ കേവലം ബാലനാണ്, നിനക്ക് എന്നെ അനുഗമിക്കാനാവുകയില്ല. അതുകൊണ്ട് തന്നെ ഭീമനോട് പറയേണ്ടത് എന്തെന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരാം.